നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ ഇന്റർവ്യൂ സീരീസ് അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ ഇക്കഴിഞ്ഞ ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡിൽ ഫസ്റ്റ് റണ്ണറപ്പായ ജാനറ്റ് ജോളി ആലപ്പാട്ട്, തുടർന്ന് ഫ്രൈഡേ ടാക്കീസ്, ശേഷം സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. ഇപ്പോൾ കേൾക്കാം അറിഞ്ഞതും അറിയാത്തതും. ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ് 2026 ഫസ്റ്റ് റണ്ണറപ്പും ഇൻഷുറൻസ് വിഭാഗത്തിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറും തൃശൂർ സ്വദേശിയുമായ ജാനറ്റ് ജോളി ആലപ്പാട്ടുമായുള്ള സംഭാഷണം. നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. എന്നോടൊപ്പം ചേരുന്നു ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡിന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ജാനറ്റ് ജോളി ആലപ്പാട്ട്. സ്വാഗതം ജാനറ്റ് നമ്മുടെ ഈ ഷോയിലേക്ക്.
താങ്ക് യു സോ മച്ച് ചേച്ചി.
ജാനറ്റിന്റെ പേര് ജാനറ്റ് ജോളി ആലപ്പാട്ട്, JJA. നമ്മുടെ ഇന്നത്തെ ഈ ടോക്ക് എനിക്ക് തോന്നുന്നു ജെ ജോയ്, ജോളിയുടെ ജെ ജേണി, ആലപ്പാട്ടിന്റെ എ ആസ്പിറേഷൻ, ഇങ്ങനെ ഈ ഒരു മൂന്ന് തരത്തിൽ നമുക്ക് ഈ സംഭാഷണം കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു ജാനറ്റ്?
Wow, you know, it's so nice that you have gone ahead and put so much effort into that JJA. That's a huge thing for me, so thank you.
ജാനറ്റ് ജോയ് എന്ന ഉള്ള കാര്യത്തിൽ നമുക്ക് തുടങ്ങാം. ജോയ്ഫുൾ മൊമെന്റ്, ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ് ജാനറ്റ് ജോളി ആലപ്പാട്ട് എന്നുള്ള ആ അനൗൺസ്മെന്റ് സ്റ്റേജിൽ തോന്നിയ ആ മൊമെന്റ് ഒന്ന് ഓർത്തെടുക്കാമോ?
ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് ബിക്കോസ് ഐ ഹാഡ് മൈ എൻടയർ ഫാമിലി ദർ, മൈ ചിൽഡ്രൻ ദർ, ആൻഡ് ഐ നോ ദാറ്റ് മൈ ഡാഡ് വാസ് ദർ, യു നോ, ഐ കുഡ് ഫീൽ ഹിം, ആൻഡ് ജസ്റ്റ് ടു ഹിയർ ദം say Janet or Amma or Ammai, you know, playing so many different roles in my life, it was something that I don't think I can ever put in words. It was a feeling, I felt it, and I still feel it when I think about it. Yeah,
great. നമ്മൾ പറയാറുണ്ട് ഇപ്പോ നമുക്ക് ഒരു കാര്യം ഏൺ ചെയ്യുമ്പോൾ, അച്ചീവ് ചെയ്യുമ്പോൾ, this is not only mine, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ക്രൗൺ?
Absolutely. You know, when I was going back home, my son was sitting right next to me and he was proudly holding that crown. The first thing he said was, can I have bragging rights? I was like, of course, you know. I think for them to experience their mother doing this, apart from all the other things that parents do, it is an influence for them too. You know, we often say that things start from home. And when people go ahead and put themselves out of the comfort zone, your children learn from that.
Absolutely.
Right? And I have two of my own, but I have two of my brother's children as well, who are my own. So for all four of them to feel what I felt, that was
amazing.
Absolutely amazing. I can never forget that moment, because the way they ran to me and hugged me, that was my crown, to be very honest. Yeah.
ജാനറ്റ്, നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി ഇപ്പൊ ജാനറ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയത് ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടാണ്. ജാനറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്ത് ചെയ്യുന്നു പ്രൊഫഷണലി?
സോ പ്രൊഫഷണലി ഞാൻ കറന്റ്ലി ഐ ആം ഇൻഷുറൻസ് അഡ്വൈസർ, ആൻഡ് ഐ പ്രീ മച്ച് യു നോ ബിഫോർ ദിസ് മിസസ് കേരള, it's a day in and day out where I support people, not only women but every individual that comes my way. You know, Mrs. Kerala was definitely an experience, but that's something that I do day in and day out. Support the people that come to me. You know, I work with people who go through very vulnerable stages in their life.
Banking.
In insurance.
Insurance.
You know, when we talk about insurance, we're talking about your life, your disability, your medical cover. So at the time of need, me as an insurance advisor has to be there for them and their family to take over, to hear everything that they're going through at that time. It could be death. It could be
sickness.
It could be an illness. It could be an injury, where I go ahead and take on board that responsibility to process things for them. So, you know, empowerment for me is that, you know, you touch so many lives, and that is so satisfying for myself, I think. Yeah.
ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി റീസൺസ് നെയിം ചെയ്യണം എന്നില്ല, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു ആൻഡ് യു ഫീൽ സോ മച്ച് സാറ്റിസ്ഫൈഡ് യുവർ സെൽഫ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഞങ്ങളുമായിട്ട്?
ഇഫ് ഇൻ റിഗാർഡ്സ് ടു വർക്ക് ഓർ
വർക്ക്?
യാ, ഡെഫിനറ്റ്ലി. യു നോ, ദേർ വാസ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ വെയർ ഐ ഗോട്ട് എ ഫോൺ കോൾ വൺ ഡേ ആൻഡ് ഇറ്റ് വാസ് ആസ് സിംപിൾ ആസ് ദ കോസ്റ്റ് ഓഫ് ലിവിംഗ്. യു നോ, a lady called and said, look, I can't, you know, there's so many things going on, I can't afford this, what do I do? It was verge of mental illness, you know, and it was difficult because when you're talking on the phone and that person is going ahead and saying that that's it, I'm done, and I'm kind of asking questions in terms of, are you okay, what's happening, you know, I don't want to talk about it, and it's going to a situation where things are getting a little bit messy and the mental state is not right. You know, you have to go ahead and take steps to make sure that person is okay.
Okay.
And I remember that particular day, vulnerable customer, and it was very difficult because I had to call a whole lot of people and make sure that we could go ahead and sort things out for her so that she's out of that mental state.
Exactly.
You know, so you, as an insurance advisor, it's not only about going ahead and doing an application. It's a long-term relationship that I have with my customers. And that particular day, I was able to help her out and just calm her down.
Excellent.
And that was a win, you know. And that was a very vulnerable day for myself because you can't show your emotions in front of the customer. You have to hold yourself kind of strong and
help
work out a solution for that person, you know. So that is the kind of day in and day out that I have every single day. And I love the fact that I'm able to put them at ease. You know, I think that's just an inborn thing that I have. Yeah.
അതുപോലെ തന്നെ ഇൻഷുറൻസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി എംപതറ്റിക്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും പോളിസീസും നോംസും അകത്ത് നിന്ന് വേണം നിങ്ങൾക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ.
അല്ലേ,
നമ്മളിപ്പോൾ ഇതിൻ്റെ ചലഞ്ചസിനെ കുറിച്ചും ഇതിൻ്റെ ഡോണ്ടിങ് സിറ്റുവേഷൻസിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഏതായിരിക്കും ഒരു ജോയ്ഫുൾ മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ഇൻ കരിയർ ഒരെണ്ണം ഷെയർ ചെയ്യാനായിട്ട്?
You know, I never knew I would be in insurance, number one. And I never knew I could fall in love with it. And in 2017, when I joined, I fell in love with it. And when I was training also, you know, I was doing it with so much passion and 8 hours would just
go like
go.
That.
You know, as a trainer, within 6 months, I was nominated as the best trainer in New Zealand. I didn't get the award because I was only in the role for 6 months. But to be nominated, that was a huge
success,
achievement for myself. And then I came into the advisor role and, you know, you're finding your feet, you're going ahead and trying to make sense of it all. And then last year when I came back from maternity, I received another award for the best advisor for the quarter.
Oh, congratulations.
You know, yeah. So for me, it's always about giving my 200%.
Best, yeah.
No matter what it is, be it my work, be it being a mother, being wife, daughter, you know, whatever it is, or a friend even. It's always good to go ahead and think in your head, give it your 200%, and then everything else will just follow.
Fall in place.
Yes, yeah. Exactly. Yeah.
That's a good thought, Janet. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജേർണിയിലേക്ക് വരാം. ജാനറ്റിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഈ മിസ്സസ് കേരള ന്യൂസിലൻഡിലോട്ടുള്ള ജേർണി എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? ആ ഒരു ജേർണി ഒന്ന് ഷോർട്ടായിട്ട് നമ്മുടെ ലിസണേഴ്സിന് പറഞ്ഞു കൊടുക്കാമോ?
യാ ഷോർ. സോ വി വെന്റ് ഫോർ ദ റെമി ടോമി ഷോ. സോ ഫൈവ് ഗേൾസ്, മൈ മാം, മൈ സെൽഫ്, മൈ സിസ്റ്റർ ഇൻ ലോ മെറിൽ, മൈ സിസ്റ്റർ സ്വപ്ന ആൻഡ് ഹർ മാം. And we got a magazine. Well, Swapna got a magazine, and then she was like, you know, there's Mrs. Kerala happening. Let's three of us apply. Appa I was like, okay, let's apply. So then naan apply cheythu, ivaru rendu verum cheyidilla. And then I was like, okay, let's go with the flow. And then they supported me quite a bit throughout the journey. Obviously, my husband and my entire family, also my children. That's how I got into Mrs. Kerala, New Zealand. Yeah.
Engine ayirunnu? എത്ര മാസത്തെ ജേർണി ആയിരുന്നു? എങ്ങനെയായിരുന്നു ഓരോരോ സെഷൻസും? ഹൗ യു പ്രിപ്പയർഡ് യുവർ സെൽഫ് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി?
യാ ഒബിയസ്ലി, യു നോ, യു ഹാവ് യുവർ വർക്ക്, യു ഹാവ് യുവർ ചിൽഡ്രൻസ് ആക്ടിവിറ്റീസ്, യു ഹാവ് ഓൾ ദീസ് തിങ്സ്, ആൻഡ് ദെൻ ദിസ് എക്സ്ട്രാ തിങ്. ഐ ഓഫ്റ്റൻ യൂസ് ടു ഡൗട്ട് മൈ സെൽഫ്, കെൻ ഐ ഡു ദിസ്? യു നോ, വെൻ ഐ കെയിം ഫോർ ഓഡിഷൻ, ഐ സോ ദ മോസ്റ്റ് അമേസിംഗ് വുമൻ വിത്ത് സോ മച്ച് കോൺഫിഡൻസ്, ആൻഡ് ഐ വാസ് ലൈക്ക്, വാവ്, യു നോ, ദിസ് ഈസ് ഗ്രേറ്റ് ടു സീ. But like I said, you know, for me, it's if I'm putting myself into something, let's give it 200%. So my makeup artists, my, you know, my the people who chose my clothes, they were all these four women, you know, behind me. So it wasn't one person. It was a representation of my family that I was going ahead with. Mm-hmm. And yeah, it is a bit daunting. You've never walked the stage. I have never walked the stage. Oh, I've never done ramp walking. Never done any of that. So, you know, the next day my body was stiff for that day. So, full body uttri pain undayirunnu. But it's okay. It was an experience, the audition. Yeah. And then, you know, I got that phone call. Mm. I couldn't believe it. Mm. I tried to keep my cool. But, you know, I was so excited. You know, I put that phone down, straight call, jumping up and down. Everyone was so happy. Okay. Mm-hmm. So that phone call was also a moment, mm-hmm. you know, when yourself and Atulya mm-hmm. Chechi called. It was a moment. Then the sash ceremony. So each event, each grooming session, it wasn't just myself. It was a whole lot of people deciding what I should wear, how my look should be. You know, I felt very special, I have to say.
പോപ്പുലാരിറ്റി കൂടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ?
ഡെഫിനറ്റ്ലി, യു നോ, ദർ ഇസ് സോ മച്ച് ലവ് കമ്മിങ് ഫ്രം ദ കമ്മ്യൂണിറ്റി, ആൻഡ് ഐ എം വെരി വെരി ഓണേർഡ് ഫോർ ദാറ്റ്. ഇറ്റ്സ് റിയലി നൈസ് ടു സീ. ബട്ട് വൺ തിങ് ദാറ്റ് ഐവ് ഓൾവേസ് ടോൾഡ് മൈ സെൽഫ് വെൻ ഐ സൈൻഡ് അപ്പ് ഫോർ ദിസ്, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, ഓൾവേസ് ബി ദ സെയിം പേഴ്സൺ ദാറ്റ് യു വേർ വെൻ യു പുട്ട് ഇൻ ദോസ് പേപ്പേഴ്സ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട്. യു നോ, ഹൂം എവർ സപ്പോർട്ടഡ് മീ ത്രൂ ഔട്ട് ദ ജേർണി, ഹൂം ഐ ഡിഡ്ന്റ് നോ, ദ വൺ തിങ് ദാറ്റ് ഐ ഡിഡ് ആഫ്റ്റർ ദ ഷോ വാസ് ഐ പേഴ്സണലി വെന്റ് ഐ ഹെഡ് ആൻഡ് മെസ്സേജ്ഡ് ഓൾ ഓഫ് ദം, ബിക്കോസ് ദേ ഡിഡ്ന്റ് നീഡ് ടു ഡു ദാറ്റ്. ബട്ട് ജസ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദേ ഹാവ് പുട്ട് ദാറ്റ് തോട്ട് ഇൻ മെസ്സേജിംഗ് മീ പ്രൈവറ്റ്ലി, ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു അപ്രീഷിയേറ്റ് ദാറ്റ്.
മിസസ് കേരള ന്യൂസിലൻഡ് ഫസ്റ്റ് റണ്ണറപ്പായ ജാനറ്റിന് ഇന്നിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ പഴയ ജാനറ്റും ഈ ജാനറ്റിനും പോപ്പുലാരിറ്റി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ?
ഓ ഡെഫിനറ്റ്ലി. യു നോ, യു ഹാവ് സോ മെനി റീൽസ് ഗോയിങ് ഔട്ട്, യുവർ പ്രൊഫൈൽ ഇസ് പബ്ലിക്, ഐ മേഡ് ഇറ്റ് പബ്ലിക് സോ ദാറ്റ് പീപ്പിൾ കുഡ് സീ, ആൻഡ് യു നോ, തിങ്സ് ദാറ്റ് ഐ ഹാവ് നെവർ ഡൺ ബിഫോർ. I mean, making a reel, I thought would be easy, but my God, it's very difficult. And people who do it, hats off to them. So it was all a learning journey, right? You're constantly putting those reels, you're making sure that it's reaching people, it's reaching a lot of people. So yes, popularity is something that automatically came with that. Yeah. And for example, you know, we had to do a reel in terms of showing the public the difference between Kerala and New Zealand, or the similarity between Kerala and New Zealand.
Exactly.
And I found that reel very special to my heart, because it had my entire family. That is my unit, you know. And the way that it was shot, it was just so beautifully done. It's something that I will always go ahead and remember for my entire life. And that, within my family and within my, you know, wider family also, it was very much appreciated, because it had one of the most important persons in my life, dad, and all the others,
entire family,
you know, be it Rakesh, be it my mom, my brother, my sister-in-law, my four children, and even Bruno. You know, he is as much of the family as all of them. So for me, that was beautiful. And work-life balance, you know, how New Zealand just celebrates it so beautifully. I think it was captured amazingly. Yeah. So it reached and it touched a lot of people. Yeah.
നല്ലൊരു ടേക്ക് അവേ ആണ് ഇപ്പം ജാനറ്റ് ഷെയർ ചെയ്തത്. എക്സ്പെഷ്യലി ഇപ്പം ജാനറ്റ് പറഞ്ഞ പോലെ എൻറ്റയർ ഫാമിലി ക്യാപ്ചർ ചെയ്ത ഒരു ഫ്രെയിമിൽ ഇറ്റ് ഇസ് നൗ ഡേയ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഓൾ ഇൻ വൺ ഫ്രെയിം വിച്ച് യു റൈറ്റ്ലി മെൻഷൻഡ്. അതുകൊണ്ട് തന്നെ അതിനെ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം കുട്ടികൾ രണ്ടുപേരാണ്, അവർ വലുതാവുമ്പോൾ പഴയ മമ്മിന്റെ ഈ ഒരു മൊമെന്റ് അവർ ചെറിഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവർക്ക് ടേക്ക് അവേ ആയിട്ട് ജാനറ്റിന് ഇപ്പൊ പറയാനുള്ളത്?
Oh, I already frame photos of myself so that they can put it in their wall. Like my amma was like this. You know, like I said before, it's so important for not only going ahead and doing the work, the getting them into activities, but also doing something for yourself. You know, self-care. They need to understand that as well. You know, when they grow up, yeah, amma used to do that even when she was so busy.
Mm.
You know, I can also do it.
Exactly.
You know, and I don't think it even needs to go to when they're older.
Mm.
You know, Ryan, my eldest one, has already started picking up on that.
Mm-hmm.
You know, yeah, I can do it.
Mm.
You know, we have a Kiwi culture of a can-do attitude.
Exactly.
So I think for the most important thing for me as a mother is to make sure that my children have the can-do attitude. Yeah, they should never say no to an experience, because that's how they're going to learn if it's for them or if it's not for them. So that's something that I want to embed right from the beginning, not when they look back, you know.
നല്ലൊരു തോട്ട് ആണ് കുട്ടികൾക്ക് ഇംപൈബ് ചെയ്ത് കൊടുക്കുന്നത് ജാനറ്റ്. ഇപ്പൊ നമ്മള് കുട്ടികളുടെ കാര്യം പറഞ്ഞു, ഇതുപോലെ തന്നെ നമ്മളെ കേൾക്കുന്ന വുമൻ ഉണ്ട്, പലരും സ്കെപ്റ്റിക്കലായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും, എനിക്ക് ചെയ്യാൻ പറ്റുമോ. ഐ എം ഷുവർ ഒത്തിരി പേർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ തന്നെ താല്പര്യമുണ്ടായിട്ട് മടിച്ചിരുന്നവരുണ്ട്. ചിലർക്ക് തോന്നുന്നു എന്റെ ടൈം കഴിഞ്ഞുപോയി എന്ന്, ചിലർക്ക് തോന്നുന്നു ഞാൻ കോൺഫിഡന്റ് ആണോ എന്ന്. അവരോട് ജാനറ്റിന് എന്താണ് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക?
നെവർ സേ നെവർ, യു നോ, നെവർ സേ നെവർ, ബിക്കോസ് യു നെവർ നോ വാട്ട് ഡോർ ഇറ്റ് ദെൻ ഓപ്പൻസ് അപ്പ് ഫോർ യു. ഇഫ് യു ഹാവ് എ തോട്ട്, ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. ഇഫ് യു ഹാവ് എ ഡ്രീം, manifest it.
Mm.
Because one day it will come true.
Mm.
And never back out of any experiences, because it's so important to have experiences, you know. And you will notice that when you're going ahead and doing that particular thing. Like when I was walking on stage, I mean, what a dream, right? Mm-hmm. To walk on that stage, when I stepped on, I was like, you know what, just be yourself.
Mm.
You know,
and
if you want it,
family cheering upon you.
Correct.
Yeah.
Correct. You know, if you want it, the universe will conspire around you. Mm-hmm. Sorry.
Yeah.
To go ahead and get it for you. So dream and manifest big things that I do for myself. Yeah.
Couldn't agree more on that, Janet. എനിക്ക് തോന്നുന്നു ഒരു ഓർഗനൈസർ പെർസ്പെക്ടീവിൽ ഒരു കഴിഞ്ഞ 8 months ആയിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ജാനറ്റ് ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ ജാനറ്റിന്റെ കരിയറിലും പേഴ്സണൽ ലൈഫിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്?
A manifestation is one thing, you know, you need to have goals and aspirations in life, because that's the purpose that you live with every day, and I'm huge on that one.
Mm-hmm.
You know, I have manifested about so many things, and when I look back, it's all come true.
Mm-hmm.
You know, a simple thing, you know, I always manifested a small house, a big tree in front of my house, and a garden for my children.
Mm-hmm.
And whoever's come to my house has seen exactly that.
Same.
You know, and even with this, even with the Mrs. Kerala, or be it work, there's a particular goal that I keep for myself.
Excellent.
You know, this is what I want.
Mm.
These are the things I need to do to get to where I want to get, you know.
Mm.
Manifestation is one thing. And then the other thing is, you have to go ahead and put your effort in also.
Absolutely.
You know, you have to put that 200%, like I always say, so that you can achieve that manifestation. Yeah.
നല്ലൊരു തോട്ട് ആണ് ജാനറ്റ് ഇപ്പൊ ഷെയർ ചെയ്തത്. നമ്മള് ബിഗിനിങ്ങിൽ പറഞ്ഞു, ജാനറ്റ് ജോളി അലപ്പാട്, JJA, ജോയ്, ജേണി, ആസ്പിറേഷൻ. നമ്മളിപ്പം ജോയിയും ജേണിയും നമ്മൾ കവർ ചെയ്തു. ആസ്പിറേഷൻ ഓൾറെഡി ടച്ച് ചെയ്തു ആ പോയിന്റ്. ഇനി മുന്നോട്ട് ലൈഫിൽ എന്തൊക്കെ ആസ്പിറേഷൻസ് ആ ഉള്ളതെന്ന് നമ്മുടെ ലിസണേഴ്സിനോട് ഷെയർ ചെയ്യാൻ പറ്റുമോ?
കുറേ കുറേ ആസ്പിറേഷൻസ് ഉണ്ട്. യു നോ, ദിസ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. യു നോ, ആൻഡ് ഏജ് ഇസ് നോട്ട് നെവർ എ ലിമിറ്റ്. യു കെൻ സ്റ്റാർട്ട് എനി ടൈം. യു നോ, തിങ്സ് ദാറ്റ് ഐ ഹാവ്ൻ ഡൺ വെൻ ഐ വാസ് യങ്, I want to do now. I want to travel the world. You learn so many things when you travel. You know, you learn about cultures. You connect with people on a different level altogether. So traveling is something that I would want to do. In terms of being an insurance advisor, at the moment, I'm finding my ground in terms of how to make myself even a little bit bigger. You know, one of my dreams is to own my own company one day.
Oh.
You know, where I am going ahead and giving the opportunity to other people to grow. That is something that I aspire for myself in the future. It is right now, I am taking baby steps. But that's a goal. And I will get there one day, you know. So that's my next aspiration in the next 5 to 10 years, to have my own company. Yeah.
എല്ലാവരും ഇപ്പോൾ ജാനറ്റിനെ കാണുമ്പോൾ ഒരു പക്ഷേ ആദ്യം ശ്രദ്ധിക്കുന്നത് ക്രൗൺ ആണ്. പക്ഷേ ഈ ക്രൗണിന്റെ പുറകിൽ ഒത്തിരി എഫേർട്സും ഹാർഡ് വർക്കും മേ ബി സ്ട്രഗിൾസും ഉണ്ടാവും. അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടെ പോയിട്ടുണ്ടോ? എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ?
ഓഫ് കോഴ്സ്, യു നോ, ഐ തിങ്ക് ഇൻ എവ്രി വൺസ് ലൈഫ് ദർ ഇസ് സം കൈൻഡ് ഓഫ് എ ചലഞ്ച് ഓർ എ സ്ട്രഗിൾ ദാറ്റ് കംസ് അപ്പ്. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ഗോയിങ് അഹെഡ് ആൻഡ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ എം എ ഗ്രേറ്റ് ബിലീവർ ഇൻ എവ്രി ചലഞ്ച് ഹാസ് ഇറ്റ്സ് സൊല്യൂഷൻ. You know, you have to go ahead and come out of it to grow bigger and better and more confident. And that's how you're going to get confident, you know, with your experiences that you have. That's why whenever my children have a fall, that's okay. Get up. Let's do it again. You know, because you're going to have 10 falls. The 11th time, you are going to do well.
Yeah.
You know, and those are the kind of things I always tell my children. Never be afraid of failure. Yes. Because failure is what goes ahead and makes you a winner in the end. So that's just how I've looked at life in general. Yeah.
ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ലൈഫിൽ വരാൻ ആരെങ്കിലും റോൾ മോഡൽ ആയിട്ട് ഉണ്ടോ ജാനറ്റിന്?
Definitely. I think, you know, when I say Janet Jolly Alapat, there's a sense of pride in me that I am a daughter to my father, who's no longer here. And obviously my mom too. And a sister to my brother, but me and my dad, a very, very strong and special connection. You know, when I lost him, it was almost like I couldn't walk. You know, I had to learn to walk again. But the principles that he has put in us, ever since I can remember, he has helped every one person that has come into his door, and equally mom too. You know, she would never leave anyone without giving them food. You know, so those kind of things have stuck to me. And daddy would always say, tu chinta mat kar, just do it, sab ho jayega. You know, even when we were buying a house, you know, we are not well off, we don't have all that deposit, tu chinta mat kar, tu kar, ho jayega. And that is the kind of principle that I go ahead with. You know, my mom and dad have helped so many people, and I somehow feel that's indented in me and my brother as well, to go ahead and help whoever comes out to our way, because you never know how difficult it's for them, and maybe that one thing that you do is going to change their life. So we are a big believer of that. So yeah, daddy is someone that, yeah, I miss him. I definitely miss him. Yeah.
So trying to follow his footsteps wherever you can.
Yes, definitely. You know, he was a big family man. He bought a big house because he wanted everyone to live together over weekends, and that is exactly what we do. We are very close knit. Yeah, very close knit. Yeah.
I'm sure Janet, ee oru close knit family ninnum Janetine kittuna oru strengthum emotionsum family supportum valare valuable aanu. Adondu Janetinte munnotulla yathrayil ella aspirationsum manifest cheyathathum ചെയ്യാത്തതും ആയിട്ടുള്ള എല്ലാ ആസ്പിറേഷൻസും സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ ജോയിനിങ് മലയാളം എഫ് എം.
താങ്ക് യു സോ മച്ച് മലയാളം എഫ് എം, ഗിവിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോം, ബിക്കോസ് ഇറ്റ്സ് റീച്ച്ഡ് ക്വൈറ്റ് എ ഫ്യൂ പീപ്പിൾ വേൾഡ് വൈഡ്, ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് ബിഗ് എനഫ്. യാ,
താങ്ക് യു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് ഫസ്റ്റ് എവർ മിസസ് കേരള ന്യൂസിലൻഡ് 2026 ഫസ്റ്റ് റണ്ണറപ്പും ഇൻഷുറൻസ് വിഭാഗത്തിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറും തൃശൂർ സ്വദേശിയുമായ ജാനറ്റ് ജോളി ആലപ്പാട്ടുമായുള്ള പ്രത്യേക അഭിമുഖം. ഇനി കേൾക്കാം ഫ്രൈഡേ ടാക്കീസ്. ഇതിൽ തിയേറ്ററിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാഴ 2 എന്ന സിനിമയെക്കുറിച്ച് ഫ്രാൻസി ജോസ് നടത്തുന്ന അവലോകനം.
എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. റീൽസ് ചെയ്ത് നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ സ്വപ്നം കണ്ട സിനിമയിലേക്ക് അവർ എത്തിച്ചേർന്നതാണ് ഈ സിനിമയിലെ. ഈ സിനിമയെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു കൂട്ടം റീൽസിന്റെ അത് ഭംഗിയായിട്ട് അടക്കി വെച്ചതുപോലെയാണ്. ഇതിന്റെ ഒരു ഭാഗം കണ്ടാലും നമുക്ക് അതൊരു ഫുൾ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ട് നമുക്ക് കാണുന്ന ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിന്റെ മേക്കിംഗ്. ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് എന്തായിരിക്കും ഒരു എഴുത്തുകാരന്റെ മനസ്സിലുണ്ടാവുക? അവൻ ആലോചിക്കുന്ന എന്തായിരിക്കും? നല്ല കഥ വേണം, നല്ല കണക്ടിവിറ്റി വേണം, ഒരുപാട് ട്വിസ്റ്റുകൾ വേണം, നല്ല ക്ലൈമാക്സ് വേണം എന്നൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇതിനെല്ലാം ഉപരി നമ്മുടെ ജീവിതമായിട്ട് നമ്മുടെ ഈ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമകളാണെങ്കിൽ അത് കുറെ കൂടി നമ്മൾക്ക് മനസ്സിലാവും, അത് കുറെ കൂടി വിജയിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഫാന്റസി മൂവികൾ, ഇൻവെസ്റ്റിഗേഷൻ മൂവികളൊന്നും വിജയിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള പടങ്ങൾ വിജയിക്കില്ല എന്നല്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കുറെ കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഇപ്പോഴും ശ്രീനിവാസനും സത്യനന്ദിക്കാടൊക്കെ എഴുതിയ കല്യാണ മന്ത്രവും സന്ദേശവും മഴവിൽ കാവടിയും രഘുനാഥ് പല്ലേരിയുടെ ഒത്തിരി ഒത്തിരി സിനിമകളാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു ഫാന്റസി മൂവി കണ്ടതോ അല്ലെങ്കിൽ കുറ്റന്വേഷണ പടങ്ങൾ കണ്ട അത് നമുക്ക് ഇഷ്ടമാണ്, ഒരു വട്ടം നമ്മൾ കാണും. പക്ഷെ പിന്നെയും പിന്നെ റിപ്പീറ്റ് അടിച്ച് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നമ്മുടെ സ്വീകരണ മുറിയിലെ TVയിൽ നമ്മൾ വെച്ചിരുന്ന് കാണുന്നത് കുറെ കോമഡികളുള്ള നല്ല സിറ്റുവേഷൻസ് ഉള്ള നല്ല നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാ അല്ലെ? അത്തരത്തിലുള്ള കുറെ സംഗതികളുടെ ഒരു മിക്സാണ് ഈ സിനിമ. ഇത് ഹാഷിറാണ് ഇതിലെ മെയിൻ, ബാക്കി നാലുപേരും കൂടെ ഉണ്ട്. അലൻ, ആനന്ദ്, ജോമോൻ ചോദ്യർ, അങ്ങനെ പിന്നെ പേരറിയാവുന്നതും അറിയാത്തതുമായ ഒത്തിരി നടന്മാരുള്ള നല്ലൊരു സിനിമ. ഇതിലെ വിജയ് ബാബു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, സ്കൂൾ മാഷ് ആയിട്ട്. ഒരു മാഷ് എങ്ങനെ ആവരുത് എന്നുള്ള ഒരു റോളാണ് അദ്ദേഹത്തിന്റേത്. അജു വർഗീസ് സ്ഥാനാർത്ഥി കുട്ടൻ എന്ന് പറയുന്ന ഒരു പടത്തില് ഒരു നെഗറ്റീവ് റോളിൽ ഒരു മാഷായിട്ട് വന്നിരുന്നു. ആ അജു വർഗീസ് ഇതില് നല്ലൊരു കഥാപാത്രമായിട്ട് വരുമ്പോൾ വിജയ് ബാബു അതിനു മുകളിൽ വെക്കാവുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സുധീഷ്, ബിജുകുട്ടൻ. ബിജുകുട്ടനൊക്കെ ഒത്തിരി അടിപൊളി വേഷം ചെയ്തു എന്ന് പറയണം നമുക്ക്. കാരണം ചോട്ട മുംബൈയിലാണ് നമുക്കൊരു സ്ട്രൈക്കിംഗ് ഉള്ളൂ ബിജുകുട്ടൻ. നമുക്ക് ഇത് സോപ്പ് മുഴുവൻ തേച്ച് കഴിഞ്ഞിട്ട് ദൈവമേ പൈതൃകം തരുമോ എന്നിരിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ബിജുകുട്ടൻ ഇതില് നമ്മളെ കരയിപ്പിച്ച് കളഞ്ഞു. അതും വിഷുക്കാലത്ത് നമ്മളൊക്കെ ചിരിയോടെ കണ്ടിരുന്ന ഒരു പടക്കം പൊട്ടിക്കുന്ന അച്ചേട്ടൻ പടക്കം പൊട്ടിച്ച് ഓടുമ്പോൾ മറിഞ്ഞു വീഴുന്ന നമ്മളെല്ലാ വിഷുക്കാലത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന ഇതോടുകൂടി വിഷു തീർന്നതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കരയിപ്പിച്ച് കളഞ്ഞുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വലിയൊരു ക്യാമ്പയിനിങ്ങനെ നടക്കുന്നത് ഇനി ഈ സീൻ വെച്ച് ഞങ്ങൾ ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത്രയും അടിപൊളിയായിട്ട് ബിജുകുട്ടനൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും തന്നെ ഈ ഇതിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ഒരു വലിയൊരു ട്രെൻഡാണ് വിദേശത്ത് പഠിക്കാൻ പോവുക, വിദേശത്ത് ആയിരിക്കുക, വിദേശത്തേക്ക് പോവുക എന്നുള്ളതാണ്. പ്ലസ് ടു കഴിഞ്ഞ് എന്താവണമെന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ മാഷാവണം, ടീച്ചറാവണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ പറയുന്നതിന് പകരം ഇപ്പോ എന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ പോകണം, UK പോകണം, ന്യൂസിലാൻഡിൽ പോകണം, ഓസ്ട്രേലിയ പോകണം, ജർമ്മനി പോകണം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവർ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. നമ്മളിപ്പോ ഈ ന്യൂസിലാൻഡില് ആയിരിക്കും, നമുക്കറിയാം ഇവിടെ വന്ന് ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യുന്ന ഓരോവസ്ഥകൾ. ഇവിടെ വന്ന് 10-11 കൊല്ലമായിട്ടും PR കിട്ടാണ്ട് വിസയിൽ നിൽക്കുന്നവരും വിസ കിട്ടാത്തവരും വിഷമം കൊണ്ട് തിരിച്ചു പോണ്ടി വന്നവരും നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവരൊക്കെ വിദേശീയരും ന്യൂസിലാൻഡേഴ്സും ഓസ്ട്രേലിയൻസും കനേഡിയൻസും ഒക്കെയാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം നാട്ടില് നെഗറ്റീവ് പറഞ്ഞ ഉടനെ വരുന്ന അടുത്ത ചോദ്യമുണ്ട്, എന്തിനാണ് അത്ര കഷ്ടപ്പെട്ട് നിൽക്കണേ, തിരിച്ചു കയറി പോരേന്ന്. അപ്പോ നമുക്കൊരു നമ്മുടെ ഒരു വിഷമം പോലും ഒരാളോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ രാജ്യത്തൊക്കെ ജീവിക്കുന്നത്. എല്ലാവരുടെ കാര്യം അല്ലാട്ടോ, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക പേരും കുറഞ്ഞ പക്ഷം അവരുടെ പഠന കാലയളവിൽ, ആ ഒരു കൊല്ലം രണ്ടു കൊല്ലത്തെ പഠന കാലയളവിൽ 20 മണിക്കൂർ, 23 മണിക്കൂർ ആക്കി തോന്നും വർക്ക് ചെയ്യാൻ പറ്റുക. ആ സമയത്ത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് അവരുടെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് എല്ലാം ചെയ്യണം. അപ്പൊ ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടില്ല. ഞാനൊക്കെ വന്ന സമയത്ത് ഒരു ആപ്പിള് മാത്രമൊക്കെ കഴിച്ച് 6 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ച് പോയ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ട് എനിക്ക്. അവൻ 2 കൊല്ലം കഴിഞ്ഞപ്പോ അവൻ നിർത്തിപ്പോയി, പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലത്തെ പല അവസ്ഥകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അതിന്റെ വലിയൊരു വശം അല്ലെങ്കിൽ കൂടി തിരക്കേടില്ലാത്തൊരു രീതിയിൽ, അല്ലെങ്കിൽ അവര് കാണിക്കുന്ന UK ആണ്. പിന്നെ ശ്രീനിവാസൻ നാടൊരു കാര്യത്തിൽ പറഞ്ഞോണം, മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് പറയാം. UK ആണെങ്കിലും കാനഡ ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ ആ സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയാണ്. അത് ഇന്ത്യയിലുള്ള ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അവർ തന്നെ അറിഞ്ഞോളും. ഞാൻ ഇതിന്റെ സംവിധായകനെ നോക്കിയപ്പോ കണ്ട പേര് സവിൻസ എന്നാണ്. അപ്പോ പുള്ളിക്കാരൻ പിന്നെ വേറെ സിനിമയൊന്നും ചെയ്തതായിട്ട് കണ്ടില്ല. പക്ഷെ റൈറ്റർ വിപിൻ ദാസ്, ജയ ജയഹേ, അന്താക്ഷരി, വാഴ, വൺ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, അത് ബില്യൺ ബോയ്സ്, ആ ബോയ്സിന്റെ ബ്രോസ് ആണ് ഇവര്, ബില്യൺ ബ്രോസ്. അങ്ങനെ ഒരു കണക്ഷനും കൂടി കൊടുത്തിട്ട് ചേട്ടനിയന്മാരുടെ, ചേട്ടന്റെ അനിയത്തിയുടെ ഒക്കെ തല്ലുകൂട്ടവും സ്നേഹവും അവരുടെ ബോണ്ടിങ്ങും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ വിപിൻ ദാസിന്റെ ജയ ജയ ബേസിൽ ജോസഫും ദർശനും കൂടി നമ്മൾ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു പെണ്ണ് ഒരു വീട്ടിൽ ഒതുങ്ങി കഴിയേണ്ടവളല്ല ഭർത്താവിന്റെ താഴെ. അതിലൊരു കോടതി സീനില് ബേസിൽ ജോസഫിനോട്, ബേസിൽ ജോസഫ് ജഡ്ജിയോട് പറയണ്ടേ, ഞാൻ അത്യാവശ്യം ഫ്രീഡം ഒക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജഡ്ജി മന്ത്രിയോട് പറയില്ലേ, നീ കൊടുക്കണം അവൾക്ക് ഫ്രീഡം, എന്താ അവൾക്ക് തന്നെ എടുക്കാറിയില്ലേ എന്നിരിക്കില്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു റൈറ്ററാണ്. അന്താക്ഷരി ആണെങ്കിലും വാഴ വണ്ണാണെങ്കിലും, വാഴ വണ്ണാണോ മികച്ചത് വാഴ ടൂ ആണോ മികച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. എനിക്ക് രണ്ടും ഒരുപോലെ മികച്ചതായിട്ട് തോന്നി. പക്ഷെ വാഴ വണ്ണ് കണ്ട കുറച്ച് പേര് അത്ര പോരാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പലമാണല്ലേ, അതും സമീപകാലത്തെ പൃഥ്വിരാജ് പടങ്ങളിലെ ഏറ്റവും മികച്ച പടം തന്നെ വേണം പറയാൻ. വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിപിൻ ദാസിന്റെ തൂലികയിൽ നിന്ന് ഇനിയും ഒരുപാട് പടങ്ങൾ വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ സീരിയലുകളിലൊക്കെ തിളങ്ങി നിന്ന സുധീഷ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഒത്തിരി പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിലെ ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് ഒരു തിയേറ്റർ സീനുണ്ട്. എൻ്റെ അമ്മോ, ഞാൻ കണ്ട തിയേറ്റർ കുലുങ്ങി മറിയായിരുന്നു. എനിക്ക് എല്ലാവർക്കും കണക്ട് ആവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അതല്ലാണ്ട് കണക്റ്റായി. ഇരുട്ടിന്റെ മറവില് ധൈര്യം വരുന്ന കുറെ പേരെ കാണിക്കുന്നുണ്ട് അതില്. അപ്പൊ ആ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽഫോൺസ് പുത്രൻ ചെയ്ത ഒരു കഥാപാത്രം, അൽഫോൺസ് പുത്രനെ നമ്മള് ഇതിനു മുന്നേ കണ്ട ഒരു പടം സർവമായാണ്, പ്രാന്തിന്റെ ഡോക്ടറായിട്ട്. അപ്പൊ അത് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞൊരു ഡോക്ടറിന്റെ, എങ്ങനെ ഒരു ഡോക്ടർക്ക് എങ്ങനെ വേണേലാവാം, ഒരു മനുഷ്യനെ എങ്ങനെ വേണേലാവാം, അവന് എന്ത് വേണേലും ചെയ്യാം അത്. പക്ഷെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് ഒരു വലിയൊരു പ്രശ്നം. അപ്പൊ ആ ഡോക്ടർ പക്ഷെ അയാള് ഈ കോമഡിയിൽ തുടങ്ങിയിട്ട് പിന്നെ വളരെ സീരിയസ് ആയിട്ട് നിവിൻ പോളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെ പോലീസ് ഓഫീസർ സീരിയസ് ആണോ സീരിയസ് ആണ്, കോമഡി ആണോ കോമഡി ആണ്, ട്രെയിലറിൽ കാണിക്കുന്ന പോലെ ടീച്ചർ വേണം, ഒരു പ്രേമത്തിൽ തുടങ്ങിയ പ്രശ്നം. അപ്പൊ അൽഫോൺസ് പുത്രനാണ് ചെയ്യുന്നത്, പ്രേമത്തിന് എന്താ കുഴപ്പം. അപ്പൊ നമുക്കിത് കണക്ട് ആവുന്നത് അൽഫോൺസ് പുത്രന്റെ പ്രേമം സിനിമയും അൽഫോൺസ് പുത്രൻ തമ്മിലാണ്. അപ്പൊ അങ്ങനെ കുറെ ഭാഗങ്ങൾ ഇവര് മിക്സ് ചെയ്ത് അതായത് അതിന്റെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികളെ ആരാണ് തിരുത്തേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് മാതാപിതാക്കള്, ഗുരുക്കന്മാര്, പോലീസ്, ഇവരാണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത്. ആ അവരുടെ റോള് ആണ് ഈ സിനിമയിൽ കൂടുതലായിട്ടും കാണിക്കുന്നത്. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സിനിമ അതിവേഗത്തിൽ 100 കോടി കളക്ട് ചെയ്തു. 2026 ഇറങ്ങിയ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട്, ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കളക്ട് ചെയ്തതിൽ 2nd സ്ഥാനത്തെത്തി. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ട് ചെയ്തു. ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ എല്ലാം ഹോയിറ്റ്സിലും ഓർമിസ്റ്റനിലും എല്ലാം പടം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കാണാത്തവർ ഉണ്ടെങ്കിൽ ധൈര്യമായി പോയിക്കോളൂ, ധൈര്യമായി കണ്ടോളൂ, നല്ല പടമാണ്. ഇനിയും ഇതുപോലത്തെ പടങ്ങൾ ചെയ്യാൻ വിപിൻ ദാസിന്, എഴുതാൻ വിപിൻ ദാസിന് സാധിക്കട്ടെ, സവിൻസായിക്ക് സംവിധാനം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഫ്രാൻസി.
പ്രിയ ശ്രോതാക്കൾ, മലയാളം FM 104.6 ഇതുവരെ കേട്ടത് ഫ്രാൻസി ജോസ് അവതരിപ്പിച്ച ഫ്രൈഡേ ടാക്കീസ്. ഇനി കേൾക്കാം സിനിമ ഓർമ്മ. അവതരിപ്പിക്കുന്നത് സുനിൽ കോളാട്ടുകുടി. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
മലയാളം എഫ് എം 104.6 എല്ലാ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ മാർച്ച് മാസങ്ങളിൽ റിലീസ് ചെയ്ത കുറച്ചുകൂടി മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം.
സ്വപ്നങ്ങളുടെ മായിക ലോകത്ത് വിഹരിച്ചിരുന്ന ഒരു കൂട്ടം യുവതയെ പ്രതിനിധീകരിച്ച നായകൻ, നായികയാവട്ടെ, ഉള്ളു തുറന്ന സൗഹൃദ ഇടപെടലുകളിൽ അതിൽ സംഭവിച്ചേക്കാവുന്ന സ്പർശനങ്ങളിൽ തെറ്റുകാണാത്തയാൾ. ക്യാമ്പസ് പ്രണയകഥ ഫുട്ബോൾ റിലീസ് ചെയ്തിട്ട് 44 വർഷമായി. 1982 മാർച്ച് 19 സരീന വഹാബ്, രവിശങ്കർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ഫുട്ബോൾ റിലീസ് ചെയ്തത്. കോളേജിലെ ഫുട്ബോൾ താരമായ സണ്ണിയോട് രവിശങ്കറാണ് അത് അവതരിപ്പിച്ചത്. സണ്ണിയോട് കോളേജ് ബ്യൂട്ടിയായ സരീന വഹാബിന് പ്രണയമുണ്ടെന്ന് സണ്ണി തെറ്റിദ്ധരിക്കുകയാണ്. മറ്റൊരാളുമായി അവളുടെ വിവാഹം കഴിഞ്ഞത് നായകനെ പിടിക്കുന്നില്ല. കോളേജിൽ നിന്നും ടൂർ പോയ സമയത്ത് എടുത്ത ഫോട്ടോകൾ വെച്ച് ഈ രവിശങ്കർ ഫുട്ബോൾ താരം സരീന വഹാബിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ഭർത്താവ് പറഞ്ഞാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് അവൾ പറയുന്നത് അയാൾ കേൾക്കുന്നില്ല. അങ്ങനെയിരിക്കെ വിധി അപകടത്തിന്റെ രൂപത്തിൽ ഭർത്താവിന്റെ ജീവൻ എടുക്കുകയാണ്. ഭർത്താവായിട്ട് നെടുമുടി വേണു. അത് നായകനെ പശ്ചാത്താപ വിവശനാക്കുന്നു. അതും വൈകിപ്പോയി. അവസാനം കളിച്ചു നേടിയ ട്രോഫി സ്വീകരിക്കാനാകാതെ നായകൻ കളിസ്ഥലത്ത് കുഴഞ്ഞു വീണു മരിക്കുന്നു. ജോൺസൺ സംഗീതം നിർവഹിച്ചു, പാടുകയും ചെയ്തു. അൻവർ സുബേർ ആണ് മനസിന്റെ മോഹം മലരായി പൂത്തു എഴുതിയത്. ഒരു ചിത്രം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കെ അതിലെ നായിക ആത്മഹത്യ ചെയ്യുക, അതാണ് ശാലിനി എന്റെ കൂട്ടുകാരിക്ക് സംഭവിച്ചത്. ഇപ്പോൾ ശാലിനിക്ക് 46 വയസ്സ്. 1980 March 21 ജലജ, ശോഭ, സുകുമാരൻ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ റിലീസ്. സിനിമയിൽ ശോഭയുടെ ശാലിനി ക്യാൻസർ വന്ന് മരിക്കുകയാണ്. പത്മരാജന്റെ പാർവതിക്കുട്ടി എന്ന കഥയാണ് സിനിമയായത്. സംവിധാനം മോഹൻ. വൈകാരികപരമായ ഷോക്കുകൾ ശരീരത്തിലും ആഘാതമേൽപ്പിക്കും എന്നാണ് സിനിമ പറഞ്ഞത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജായിരുന്നു പ്രധാന ലൊക്കേഷൻ. വേണു നാഗവള്ളിയും ശോഭയും സഹോദരി സഹോദരന്മാരാണ്. ശോഭയുടെ കൂട്ടുകാരിയാണ് ജലജ. നാഗവള്ളി എഴുതിയ കവിത ജലജ പാടുന്നതാണ് ഹിമശൈല സൈകത ഭൂമിയിൽ. സഹോദരിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹാലോചന ചേട്ടൻ മുടക്കുന്നത് സ്വയം ജീവൻ അവസാനിപ്പിച്ചിട്ടാണ്. ഉത്സാഹത്തിന്റെ അവസാന തുള്ളിയും പറ്റിയ ശോഭ കോളേജിലെ സഹപാഠിയായ രവിമേനോന്റെ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നുണ്ട്. രവിമേനോൻ പാടുന്നതാണ് സുന്ദരി തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടി എന്നൊക്കെ വിശേഷിപ്പിച്ച ആ മുടി മുറിച്ച് ശോഭ കിടക്കുന്ന ഹോസ്പിറ്റൽ മുറിയിൽ രവിമേനോൻ സന്ദർശിക്കുന്നുണ്ട്. അസുഖം അവളെ കൊണ്ടുപോയി. MD രാജേന്ദ്രൻ ദേവരാജൻ ടീമിന്റെ എവർഗ്രീൻ ഗാനങ്ങൾ വമ്പിച്ച ജനപ്രീതി നേടി.
ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി കാരുണ്യമേ നീ വന്നു നീ വന്നു സുന്ദരി സുന്ദരി.
ജൂലി എന്ന നായ്ക്കുട്ടി പ്രധാന റോളിലുണ്ടായിരുന്ന ചിത്രമാണ് മുദ്രമോതിരം. ഇപ്പോൾ 48 വർഷം പഴക്കം. 1978 March 24 റിലീസ്. പാപ്പൻകോട് ലക്ഷ്മണൻ, ശശികുമാർ ചിത്രം. ഡയറി ഫാമിന്റെ കോമ്പൌണ്ടിനകത്തേക്ക് കൊച്ചു മുതലാളി നസീറാണത്. മുതലാളിയെ കയറ്റാതെ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജയഭാരതിയാണ്. കമ്പനിയുടെ വാതിൽ അടച്ചുപൂട്ടാനേ സാറിന് കഴിയൂ, തൊഴിലാളികളുടെ മനസ്സിന്റെ വാതിൽ അടച്ചുപൂട്ടാനാവില്ല എന്ന അവളുടെ വാക്ക് കേട്ട് നസീർ വീണു. മുതലാളിയായ അമ്മാവന്റെ മകളെ അവഗണിച്ച് നസീർ ജയഭാരതിമാർ എന്ത് ചെയ്തു? മഴ മൂകിൽ ചിത്രവേല പാടി അങ്ങനെ ജയഭാരതി ഗർഭിണിയായി. മുതലാളി അമ്മാവൻ വെറുതെ ഇരിക്കുമോ? യന്ത്രത്തിന്റെ ഷാഫ്റ്റ് ഊരി പ്രവർത്തനരഹിതമാക്കി. നസീറിന് ഇനി സ്വിറ്റ്സർലൻഡിൽ പോയി യന്ത്രസാമഗ്രി വാങ്ങാനേ നിവൃത്തിയുള്ളൂ. പോകുന്നതിന് മുൻപ് ജയഭാരതിയെ മുദ്രമോതിരം അണിയിച്ചു. അപ്പോൾ ദുഷ്ടൻ അമ്മാവൻ എന്ത് ചെയ്തു? ജയഭാരതിയെ കൊല്ലാൻ ഏർപ്പാടാക്കി റെയിൽപാളത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. പക്ഷേ അവർ മരിക്കുന്നില്ല. അവളെ രക്ഷിച്ച സിഗ്നൽ മാൻ ബീരാന്റെ വീട്ടിൽ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. നസീർ തിരിച്ചു വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് രോഗം. അമ്മയ്ക്ക് വേണ്ടി നസീർ മുറപ്പണ്ണിനെ കല്യാണം കഴിച്ചു. ജയഭാരതിയെ രക്ഷിച്ച ബീരാന്റെ വീട് അമ്മാവൻ തീ വച്ചു. കുട്ടിയെ പട്ടി രക്ഷിച്ചു. അതാണ് ജൂലി എന്ന നായ്ക്കുട്ടി. ജയഭാരതിയും കുഞ്ഞും രണ്ടിടത്തായി. ദൈവത്തിൻ വീടേ വീടേ എന്ന് പാടി കുട്ടിയും പട്ടിയും തെരുവിൽ വളർന്നു. നസീറിന്റെ അമ്മ അവനെ കണ്ടെത്തി വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു. കൂടെ പട്ടിയുമുണ്ട്. ഭാര്യ അവനെ തല്ലുന്നത് കണ്ട് പട്ടി അവരെ ആക്രമിച്ചതിനിടയിൽ അവർ ടെറസിൽ നിന്ന് വീണു മരിച്ചു. ആ അവസരത്തിൽ ദുഷ്ടൻ അമ്മാവന്റെ ചെയ്തികൾ അമ്മാവി തന്നെ നസീറിനോട് വെളിപ്പെടുത്തി. ഇനി ഭാര്യ മരിച്ച നസീറും ജയഭാരതിയും തമ്മിൽ പുനഃസമാഗമം. ശ്രീകുമാരൻ നമ്പി ദേവരാജന്മാരുടെ 4 ഗാനങ്ങളിൽ മഴമുകിൽ ചിത്രവേലയും ദൈവത്തിൻ വീടും സംഗീതാസ്വാദകർ ഇന്നും നെഞ്ചേറ്റുന്നു.
ചിത്രവേല മകയിലം ഞാറ്റുവേല മരതകപ്പെട്ടുടുക്കാൻ ഒരുങ്ങുന്ന വയലേല മനസ്സിൽ നീ നിൻ മനസ്സാ മലച്ചെടിപ്പാകി
മോഹൻലാൽ സി ബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിലെ സൂപ്പർ ഹിറ്റ് ചിത്രം കമലദളത്തിന് 33 വർഷ പഴക്കം. 1992 മാർച്ച് 27 ലാലിന്റെ പ്രണവം ആർട്സ് നിർമ്മിച്ച ചിത്രത്തിന്റെ റിലീസ്. കെ വിശ്വനാഥിന്റെ കമൽഹാസൻ ചിത്രം സാഗരസംഗമം സ്വാധീനിച്ച സിനിമയാണ് കമലദളം. കൈതപ്രം രവീന്ദ്രന്മാരുടെ ഗാനങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഹൃദയസ്പന്ദനമായിരുന്നു. മദ്യപാനിയാണെങ്കിലും ജ്ഞാനമുള്ള കലാകാരനാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന നന്ദൻ എന്ന കഥാപാത്രം. ഭാര്യ പാർവതിയെക്കുറിച്ചുള്ള നന്ദന്റെ ഓർമ്മകൾ ദളം വിടർത്തുന്നതാണ് കമലദളം. ഭാര്യാഭർത്തൃ സൗന്ദര്യ പിണക്കത്തിൽ നീ ചത്താൽ അത്രയും സ്വൈര്യമായി എന്നോ മറ്റോ ഭർത്താവ് പറഞ്ഞത് കേട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണ് ഭാര്യ. ഭാര്യയുടെ ദുർബല മനസ്സ് ഓർത്താവും പിന്നീട് അനിയത്തിയെ പോലെ കണ്ടിരുന്ന മോനീഷയോടുള്ള കാർക്കശ്യം അവളെ ശക്തീകരിക്കാൻ വേണ്ടി. ലാലേട്ടൻ അവതരിപ്പിക്കുന്ന നന്ദൻ നേരത്തെ ചിട്ടപ്പെടുത്തിയ സീതാരാമായണം അവതരിപ്പിക്കാമെന്ന് മോനീഷ പറയുന്നു. അതിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ അടുത്തിടപഴകുന്ന ലാൽ മോനീഷമാരെ കണ്ട് വിനീതിന് രൗദ്രരസം. വിനീത് മോനീഷയുടെ പിന്നാലെ നടക്കായിരുന്നു. സീതാരാമായണം വേദിയിൽ മോഹൻലാലിന് കുടിക്കാനുള്ള കൂൾ ഡ്രിങ്കിൽ ഫ്യൂറഡാൻ ചേർക്കുന്നു വിനീത്. ദുഃഖകരമായ ക്ലൈമാക്സ്. 9 ഗാനങ്ങളുണ്ടായിരുന്നു.
സായന്തനം പ്രേമോദാരനായി
തുടങ്ങിയ ഹിറ്റുകൾ കൂടാതെ എം ജി ശ്രീകുമാർ സുജാതമാർ പാടിയ കമലദളം മെഴിയിൽ എന്ന ഗാനം കൂടെ ഉണ്ടായിരുന്നു.
ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്നു. മുൻ വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളെയും അവയിൽ ഗാനങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ അറ്റ് മലയാളം FM.co.nz എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.